إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنحم الله سحوذ رنجل إسلامي قبابنم അതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് മുമ്പുള്ള ഒരുപാട് ഖുതുബകളിൽ നമ്മൾ വിശദീകരിച്ചത്. നമ്മുടെ പഠനത്തിൻ്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുള്ള ഏതാനും ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. വീട്ടിൽ ഉണ്ടാകാൻ പാടുള്ള അല്ലെങ്കിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിർബന്ധമായും ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സുന്നത്തായ നിലക്ക് ഐച്ഛികമായ നിലക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ വീട്ടിൽ തീർത്തും ഉണ്ടാകാൻ പാടില്ലാത്ത അള്ളാഹും റസൂലും വിരോധിച്ച കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുകയുണ്ടായി. വീടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അർബഉ മിനസ് സആദ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. നാല് കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞത് അൽ ബൈതുൽ വാസിഅ, വിശാലമായ വീടിനെ കുറിച്ചാണ്. വിശാലമായ വീടെന്ന് പറഞ്ഞാൽ അത് സൗഭാഗ്യമാണെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൗഭാഗ്യം എന്നതിന്റെ താല്പര്യം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സആദത്തുൻ ഹിസ്സിയ, തൊട്ടറിയാൻ സാധിക്കുന്ന സൗഭാഗ്യത്തെ കുറിച്ചാണ് ഒരു വിശാലമായ വീട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സആദത്തുൻ ഖൽബിയ, മാനസികമായ സൗഭാഗ്യം, അത് സത്യവിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത്തരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സആദത്തുൻ ഹിസ്സിയ എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ് വീട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ പാലിക്കേണ്ട, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വീടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗത്തിലൂടെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്ത്, ഈ ദുനിയാവിൽ ഒരു വീടുണ്ടാവുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹമാണ്, സ്വപ്നമാണ്, അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ഒരു വീട് നിർമ്മിക്കണം എന്നുള്ള കാര്യം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാണ് നാളെ പരലോകത്ത് സ്വർഗത്തിൽ നമുക്ക് വീടുണ്ടാവുക എന്നുള്ള കാര്യം. സ്വർഗത്തിൽ നമ്മൾക്ക് വീട് വേണം. ഒരുപക്ഷെ അള്ളാഹുവിന്റെ ഖളാ, അള്ളാഹുവിന്റെ ഖദർ, അതിൽ നമ്മൾക്ക് ഈ ദുനിയാവിൽ വീട്, സ്വന്തമായൊരു വീട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവുകയില്ല. വാടക വീട്ടിൽ താമസിക്കുന്ന, സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പരിചയത്തിലുണ്ട്. പക്ഷേ സ്വർഗത്തിൽ വീട് ലഭിക്കുക എന്നുള്ളത്
ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ വീടുണ്ടാകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവനൊരു കൊട്ടാരമുണ്ടാകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവനൊരു റൂമുണ്ടാകും, അതുപോലെ തന്നെ സ്വർഗത്തിൽ അവന് ടെന്റ് ഉണ്ടാകും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു തആലയും പഠിപ്പിച്ചത് പ്രമാണങ്ങളിൽ നമ്മൾക്ക് കാണാം. ആ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ആഗ്രഹമായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം, അറിയണം. എന്നിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും നമ്മളത് പാലിക്കാൻ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്താണ് നമ്മുടെ നാട്ടിൽ നമ്മൾ വീട് കയറ്റുന്നുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗത്തിലെ വീടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ വീടിന്റെ പ്രത്യേകത, സ്വർഗത്തിലുള്ള കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനാ അനിൽ ജന്ന വമാ ബിനാഉഹാ, റസൂലേ ഞങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരണം. റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അഖ്ബിർന അനിൽ ജന്ന മാ ബിനാഉഹാ, സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ആ സ്വർഗത്തിലുള്ള വീടിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള കെട്ടിടത്തെ കുറിച്ച്, അവിടെയുള്ള എടുപ്പുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അറിയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലുണ്ടാകുന്ന കെട്ടിടത്തെ കുറിച്ച് അതിനെ കുറിച്ച് റസൂലുള്ള വിശദീകരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, ലബിനതും മിൻ ഫില്ലതിൻ വലബിനതും മിൻ ദഹബ്, ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചില ഇഷ്ടികകൾ കൊണ്ടാണ്. ലബിനതും മിൻ ഫില്ല, വെള്ളിയിൽ നിന്നുള്ള ഇഷ്ടികകൾ കൊണ്ട്, വലബിനതും മിൻ ദഹബ്, സ്വർണത്തിൽ നിന്നുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികയാണ് അതിനുവേണ്ടി, നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള സ്വർണങ്ങളും വെള്ളികളും ആയിക്കൊള്ളണമെന്നില്ല, അല്ല, ഒരിക്കലും നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത അഅദത്തു ലിഇബാദീ അസ്സാലിഹീൻ, അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതാണ്, എന്റെ സാലിഹുകളായിട്ടുള്ള അടിമകൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്, മാ ലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വല ഉദുനുൻ സമിഅത്ത്, ഒരു ചെവിയും ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വല ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിന് ചിന്തിക്കാൻ സാധിക്കാത്ത, ഭാവിക്കാൻ സാധിക്കാത്ത സൗകര്യങ്ങളാണ് അല്ലാഹു തആല സ്വർഗത്തിൽ സത്യവിശ്വാസികളായിട്ടുള്ള സാലിഹുകളായിട്ടുള്ള ആളുകൾക്ക് ഒരുക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതാണ്. പിന്നെ സ്വർണം വെള്ളി എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള സ്വർണവും വെള്ളിയും ആയിരിക്കുകയില്ല. റസൂലുള്ള പറയുകയാണ്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികളാണ് അതിനുള്ളത്. അതുപോലെ തന്നെ അത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മിലാത്ത്, മിലാത്ത് എന്ന് പറഞ്ഞാൽ കല്ലുകൾ പരസ്പരം അടുക്കി വെക്കുമ്പോ അതിനിടയിലൂടെ തേക്കുന്ന മണ്ണിനാണ്, കളിമണ്ണിനാണ് മിലാത്ത് എന്ന് പറയുക. ഇന്ന് നമ്മൾ സിമന്റ് എന്ന് പറയും, അറബിയിൽ മിലാത്ത് എന്ന് പറഞ്ഞാൽ സിമന്റിനും ഇപ്പോ അതാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന സിമന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അൽമിസ്കുൽ അസ്ഫർ, നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള മിസ്കാണ്, കസ്തൂരിയാണ് അതിന്റെ സിമന്റ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചരൽ കല്ലുകൾ, ആ കെട്ടിടം, സ്വർഗത്തിലെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കല്ലുകൾ എന്ന് പറഞ്ഞാൽ മുത്തും മാണിക്യവുമാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചരൽ കല്ലുകൾ മുത്തിൽ നിന്നുള്ള, മാണിക്യത്തിൽ നിന്നുള്ള കല്ലുകളാണെന്ന് റസൂലുള്ള പറഞ്ഞു. അതിന്റെ അടിഭാഗം, അതിന്റെ മണ്ണ് ഭാഗം എന്ന് പറഞ്ഞാൽ അത് കുങ്കുമമാണ്, അതിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ കുങ്കുമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ ശാശ്വതനാണ്. അവൻ അതിൽ മരിക്കുകയില്ല, ശാശ്വതനാണ്. അവൻ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആലയുടെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നൂറ് ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല മാറ്റിവെച്ചിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും അല്ലാഹു തആല നാളെ സ്വർഗത്തിൽ സത്യവിശ്വാസികളായ അടിമകൾക്കാണ് അല്ലാഹുവിന്റെ ആ റഹ്മത്തിൽ നിന്ന് അല്ലാഹു തആല നിഅമത്ത് നൽകുക, അനുഗ്രഹം ചൊരിയുക. ആ രൂപത്തിൽ അവിടെയുള്ള ആളുകൾ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. യാതൊരു പ്രയാസവും അവിടെ ഉണ്ടാവുകയില്ല. അവന്റെ വസ്ത്രം നുരുമ്പി പോവുകയില്ല. അവന്റെ വസ്ത്രത്തിന് യാതൊരു കേടുപാടും സംഭവിക്കുകയില്ല. അവന്റെ യുവത്വം അത് നശിച്ചു പോവുകയില്ല. അവൻ എന്നും യുവാവായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് വിശദീകരിച്ചതാണ്. സ്വർഗത്തിലുള്ള ബിൽഡിങ്ങിനെ കുറിച്ച്, കെട്ടിടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെയും വെള്ളിയുടേതുമാണ്. അതിനുപയോഗിച്ചിട്ടുള്ള മിലാത്ത്, അതിന് ഉപയോഗിച്ചിട്ടുള്ള സിമെന്റ് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. അതുപോലെ തന്നെ അതിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ കുങ്കുമമാണ്. അതിനുപയോഗിച്ചുള്ള ചരൽ കല്ലുകൾ എന്ന് പറഞ്ഞാൽ മുത്തും മാണിക്യവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തന്നു. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ, ബിൽഡിംഗുകൾ, വീടുകൾ, ഖൈമകൾ, ടെന്റുകൾ, അതുപോലെ തന്നെ റൂമുകൾ, അത് ലഭിക്കാൻ എന്ത് ചെയ്യണം സത്യവിശ്വാസികൾ? വിശുദ്ധ ഖുർആനും ഹദീസും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഖുത്ബയിൽ വിശദീകരിക്കാം. 8-10 കാര്യങ്ങൾ വേറെ അടുത്ത ഖുത്ബയിൽ അതിന്റെ ബാക്കി ഭാഗം വിശദീകരിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ? പലതും നമ്മൾ കേട്ടിട്ടുണ്ടാകും, കേൾക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകും. കേട്ടത് തന്നെ ജീവിതത്തിൽ പകർത്താൻ ഗഫ്ലത്ത്, അശ്രദ്ധ അതിന് തടസ്സമായിട്ടുണ്ടാകും. അല്ലാഹു തആല നമ്മൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയതുപോലെ പള്ളി നിർമ്മാണമാണ്. പള്ളി നിർമ്മാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സുപരിചിതമാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു തആല അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പള്ളി നിർമ്മാണം അത് നാളെ സ്വർഗത്തിൽ നമ്മൾക്ക് വീടുണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനമാണ്. വലിയ പള്ളി തന്നെ നിർമ്മിക്കേണ്ടതുണ്ടോ? ചെറിയ പള്ളി നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ചെറിയ പള്ളി നിർമ്മിച്ചാലും ഈ പുണ്യം ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു റിവായത്തിൽ കാണാം, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും അള്ളാഹുവിനു വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു, വലൗ കമഫ്ഹസി ഖതാത്തിൻ, ആ പള്ളി എന്ന് പറഞ്ഞാൽ, ഖതാത്ത് എന്ന് പറയുന്നത് മരുഭൂമിയിലുള്ള ഒരു തരം പക്ഷികളാണ്. ആ പക്ഷി മുട്ടയിടുന്ന സ്ഥലത്തിലാണ് മഫ്ഹസ് എന്ന് പറയുക. അത് മുട്ടയിടുക, മണ്ണിങ്ങനെ മാറിയിട്ട് ഒരു കുഴിയിലാണ് അത് മുട്ടയിടുക. അത്ര ചെറിയ പള്ളിയാണ്, ഔ അസ്ഗർ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ പള്ളിയാണെങ്കിലും അവൻ നിർമ്മിച്ചു കൊടുത്തത് എങ്കിലും ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ അള്ളാഹു തആല വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇങ്ങനെ പറഞ്ഞതിന്റെ താല്പര്യം? ഒരു ചെറിയ പക്ഷി അത് മുട്ടയിടാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സ്ഥലമാണ്. അത്ര വലിയൊരു പള്ളി എന്ന് പറഞ്ഞ ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കൂല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്? അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതൊരു ചെറിയ പള്ളിയാണെങ്കിൽ കൂടി വലിയതാകണമെന്നില്ല, അതിന് മുബാലഗത്തിന് വേണ്ടി അതിശയോക്തി കലർത്തിക്കൊണ്ടാണ് ആ രൂപത്തിലാണ് ആ പ്രയോഗമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, ചെറിയ പള്ളിയാണെങ്കിലും കുഴപ്പമില്ല. ഈ പദാനുപദത്തിന്റെ അർത്ഥമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ പള്ളിയാകണമെന്നില്ല, ചെറിയ പള്ളിയാണെങ്കിലും അതിനും ഈ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവന് വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുക്കേണ്ടത് കാരണമാകും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഭാഷാപ്രയോഗമാണ്. ഈ രൂപത്തിൽ ഒരു ചെറിയ പക്ഷിക്ക് അത് മുട്ടയിടാനുള്ള സ്ഥലം, അത്രയും ചെറിയൊരു പള്ളി നിർമ്മിച്ചാലും അള്ളാഹു നാളെ സ്വർഗത്തിൽ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയ പള്ളിയായാലും പ്രശ്നമല്ല, വലിയ പള്ളിയാണ് അതിന് പുണ്യം കൂടും. അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയൊരാള് പള്ളി നിർമ്മിച്ചു കൊടുത്താൽ അതിന് വീട് അവന് നാളെ പരലോകത്ത് സ്വർഗത്തിൽ വീട് കിട്ടുമെന്ന് മാത്രമല്ല, അത് സദഖത്തുൻ ജാരിയയാണ്, നിലനിൽക്കുന്ന സദഖയാണെന്ന് നമ്മൾക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാള് പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഒരു പള്ളി മൊത്തമായി നിർമ്മിക്കാൻ അയാൾക്ക് പണമില്ല, കുറച്ച് അദ്ദേഹം സഹായിച്ചു പള്ളി നിർമ്മാണത്തിന് വേണ്ടി, അവന് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ എന്നുള്ള പുണ്യം അവന് ലഭിക്കുമോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. അല്ലജ്നത്തു ദായിമ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയാണ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇദാ തബറഅ ശഖ്സുൻ ബിമബ്ലഗിൻ മിനൽ മാലി അൻഹു വ അൻ അഹ്ലിഹി ഫി ബിനാഇ മസ്ജിദി മഅ ജമാഅത്തിൻ, ഒരാൾ സ്വന്തം പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ പള്ളി നിർമ്മിക്കാൻ വേണ്ടി കുറച്ച് സംഭാവന കൊടുത്തു, അവർ കൂട്ടമായിട്ടാണ് പള്ളി നിർമ്മിക്കുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് പള്ളി നിർമ്മിക്കാൻ സാധ്യമല്ല. അവർ കൂട്ടമായി അവർ പൈസ ശേഖരിച്ചാണ് പള്ളി നിർമ്മിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ആളുകൾ കൂടി പള്ളി നിർമ്മിച്ചാൽ അവരുടെയൊക്കെ പേരിൽ സദഖത്തുൻ ജാരിയ എന്ന നിലക്കുള്ള പുണ്യം അത് പരിഗണിക്കപ്പെടുമോ എന്നാണ് ചോദ്യം. അല്ലജ്നത്തുദ്ദായിമ നൽകുന്ന മറുപടി, ബദ്ലുൽ മാലി ഫീ ബിനാഇൽ മസ്ജിദി അവിൽ മുശാറകതി ഫീ ബിനാഇഹ മിന സദഖത്തിൽ ജാരിയ, ഇവിടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, അല്ലെങ്കിൽ പള്ളി നിർമ്മാണത്തിന് ഒരു പങ്ക് കൊടുക്കുക, അതിനുള്ള ചെറിയ സംഖ്യ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ സദഖത്തുൻ ജാരിയയിൽ പെടും. ആർക്ക്? ലിമൻ ബദലഹ ഔ നവഹ അൻഹു ഇദാ ഹസനത്തിൻ നിയ്യ, ഒരു തന്നെ നിനിയത്ത് ശരിയാണെങ്കിൽ, അവൻ സ്വന്തം പേരിലാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ സദക്ക കൊടുത്തിട്ട് മറ്റുള്ളവരുടെ പേരിലാണത് നിർമ്മിക്കുന്നതെങ്കിലും അതിനുള്ള സദക്കത്തുൻ ജാരിയ എന്ന പരിഗണന അല്ലെങ്കിൽ ആ ഒരു പരിധിയിൽ അത് പെടും. വഖാന ഹാദൽ മാലു മിൻ കസ്ബിൻ തയ്യിബ്, മാത്രമല്ല ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നല്ല സമ്പത്തായ തയ്യിബായ ഹലാലും തയ്യിബുമായ ഹലാലിലൂടെ സമ്പാദിച്ച സമ്പാദ്യമാണെങ്കിൽ അവർ ചെറിയ രൂപത്തിൽ ആ പള്ളി നിർമ്മാണത്തെ അവന്റെ കഴിവിന്റെ പരമാവധി ആ പള്ളി നിർമ്മാണത്തിന് സംഖ്യ കൊടുത്താൽ അത് സദഖത്തുൻ ജാരിയയിൽ അവന്റെ ആ കർമ്മം പെടുമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ പൂർണ്ണമായ രൂപത്തിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിവ് കുറഞ്ഞ ആളുകൾ അതിൽ അത്തരം നിർമ്മാണങ്ങളിൽ അവർ പങ്കുചേരണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ മൂസൽ അശ്ആരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദി, ഒരടിമയുടെ മകൻ മരിച്ചാൽ, ഒരാളുടെ മകൻ മരിച്ചു, قال الله تعالى لملائكته اسمعت الله تعالى ملائكتുകളോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, തബൽതു വലദ അബ്ദി, നിങ്ങൾ എൻ്റെ അടിമയുടെ മകനെ അവന്റെ റൂഹ് പിടിച്ചുവോ, അവനെ നിങ്ങൾ മരിപ്പിച്ചുവോ? ഫയഖൂലുന നഅം, അവർ പറയും അതെ ഞങ്ങൾ മരിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്. അള്ളാഹു തആലക്ക് അറിയാത്തൊരു കാര്യമായിട്ട് ചോദിച്ചതല്ല, അത് അള്ളാഹുവിന്റെ ശൈലിയാണ്, അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, നടപടിയാണ്. അള്ളാഹു തആല മലക്കുകളോട് സംഭാഷണം നടത്തുകയാണ്. വീണ്ടും അള്ളാഹു തആല ചോദിക്കുകയാണ്, ഖബൽതും സമാറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ ഫലത്തെ, പഴത്തെ നിങ്ങൾ പിടിച്ചെടുത്തോ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മകൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവന്റെ ഹൃദയത്തിന്റെ ഭാഗം. അതാണ് അല്ലാഹു തആല ചോദിച്ചത്, അവന്റെ ഹൃദയത്തിന്റെ പഴത്തെയാണോ ഫലത്തെയാണോ എന്ന് പിടിച്ചെടുത്തത്? മലക്കുകൾ പറയും അതെ. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, മാദാ ഖാല അബ്ദി, സ്വന്തം മകൻ മരിച്ചുപോയപ്പോ എന്താണ് അടിമയുടെ പ്രതികരണം, എന്റെ അടിമ എന്താണ് പ്രതികരിച്ചത്? മലക്കുകൾ പറയുകയാണ്, ഹമീദക വസ്തർജഅക, മകൻ മരിച്ച സമയത്ത് ഹമീദക, നിന്നെ സ്തുതിച്ചു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് സത്യവിശ്വാസി പറയേണ്ടത്, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഒരു വെറുക്കുന്ന ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടായാൽ അത് കണ്ടാൽ റസൂലുള്ളാഹി അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയും. റസൂലിന് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം കണ്ട റസൂലുള്ള പറയും, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, നല്ലൊരു കാര്യം കണ്ടാൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്ന് പറയും. പ്രയാസമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്നാണ് പറയാറുള്ളത്. അടിമ അള്ളാഹുവിനെ സ്തുതിച്ചു, വസ്തർജഅക, ഇസ്തിർജാ നടത്തി സ്വന്തം മകൻ മരിച്ചപ്പോ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതാണ് അടിമ ചെയ്ത പ്രവർത്തനം. അത് മനസ്സറിഞ്ഞ് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. സ്വന്തം മകൻ മരിച്ചു പോകുമ്പോ വെറുതെ തമാശ കളിയിൽ ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വെറുതെ ആളാകാൻ വേണ്ടിയിട്ടോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യം, മനസ്സറിഞ്ഞുകൊണ്ട് റിളാ ബി ഖളാഇല്ല, അല്ലാഹുവിന്റെ ഖളാഇൽ ഞാൻ തൃപ്തനാണ്, അൽഹംദുലില്ലാ, അള്ളാഹു വിധിച്ച കാര്യമാണ്, അതിൽ ഖൈർ ഉണ്ടാകും എന്ന നിലക്ക് ആ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയണമെങ്കിൽ കുറച്ച് ഈമാനൊന്നും പോരാ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഇത് രണ്ടും പറഞ്ഞതിന്റെ പേരിലാണ് അള്ളാഹു തആല മലായിക്കത്തുകളോട് പറയും, ഇങ്ങനെയാണ് ഈ മനുഷ്യൻ പ്രതികരിച്ചതെന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അല്ലാ പറയുകയാണ്, ഇബ്നൂലി അബ്ദി ബൈതം ഫിൽ ജന്ന, നിങ്ങൾ എന്റെ അടിമക്ക് വേണ്ടി, ഈ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം, മലക്കുകളോട് പറയണം. വസമ്മൂഹു ബൈതുൽ ഹംദ്, ആ വീടിന് നിങ്ങൾ പേരിടണം ബൈതുൽ ഹംദ് എന്ന് പേരിടണം. സ്തുതിയുടെ വീട്, സ്തുതിയുടെ ഭവനം എന്ന ആ വീടിന് പേരിടുകയും ചെയ്യണം എന്ന് അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിക്കുമെന്നാണ്. എന്താണ് കാരണം? സ്വന്തം അടിമ അവന്റെ മകൻ മരിച്ച സമയത്ത് അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു അവൻ ക്ഷമ കാണിച്ചു. അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ, വിധിയിൽ അവൻ തൃപ്തനാണ്. അങ്ങനെയായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസി. എന്ത് പ്രയാസമുണ്ടായാലും അവന്റെ സ്വന്തം മകൻ മരിച്ചു പോകുന്ന ചില്ലറ കാര്യമല്ല. അവൻ ആ മരണം സംഭവിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഖളാ ആണ് അവിടെ സംഭവിച്ചത്. മനസ്സ് തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ അടിമകളുടെ ഒരു പ്രത്യേകതയാണ്. അവർ ക്ഷമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ക്ഷമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പരീക്ഷണങ്ങളിൽ ആർക്കാണ് കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക? റസൂലുള്ളാഹി പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ യുസിബ് മിൻഹു, അള്ളാഹു അവനെ പരീക്ഷിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അഷദ്ദുന്നാസി ബലാഅൻ അൽഅംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷണം അമ്പിയാക്കന്മാർക്കാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ അമ്പിയാക്കന്മാരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അതിനുശേഷം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് പരീക്ഷണം വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നാ ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, ഒരാളുടെ പ്രതിഫലത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ പരീക്ഷണം എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചാണ്. പരീക്ഷണം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് അവന്റെ പ്രതിഫലവും വർദ്ധിക്കുക. അല്ലാഹു തആല ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ അല്ലാഹ് പരീക്ഷിക്കും. ആ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ആര് തൃപ്തനായിട്ടുണ്ടോ അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. വമൻ സഖിത ഫലഹു സഖത്, ആരെങ്കിലും അല്ല പരീക്ഷിക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനം പറഞ്ഞു, അള്ളാഹുവിനോട് ദേഷ്യപ്പെട്ടു, ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞു, ഫലഹു സഖത്, അവൻ അള്ളാഹുവിന്റെ കോപമാണുള്ളത്. ഇത് മനസ്സിലാക്കുന്ന ഒരു സത്യവിശ്വാസി അവന്റെ സ്വന്തം മകൻ മരിക്കുമ്പോ അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കുകയാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ വീടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന പല ആളുകളും, മുസ്ലിം ഉമ്മത്തിൽ നമസ്കരിക്കുന്ന പല ആളുകളും അശ്രദ്ധ കാണിക്കുന്ന ഒരു വിഷയമാണ് സ്വഫ്. അത് അതിന്റെ ഗ്യാപ്പ് അടക്കുക എന്നുള്ളത്, അതിന്റെ വിടവ് അടക്കുക എന്നുള്ളത്, അത് ചെറിയ കാര്യമല്ല. അതിന്റെ ഫളൽ എന്ന് പറയുന്ന ഒരുപാടുണ്ട്. മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ മുമ്പുള്ള ഖുത്ബയിൽ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കൽപ്പന വന്നിട്ടുള്ള കാര്യമാണ്. തറാസു, നിങ്ങൾ ഇടതൂർന്ന് നിൽക്കണം. വസുദ്ദുൽ ഖലൽ, വിടവുകൾ നിങ്ങൾ അടക്കണം. അങ്ങനെ എത്ര റസൂലിന്റെ കൽപ്പനയുണ്ട്. സഫ്ഫു സുഫൂഫക്കും, നിങ്ങൾ സഫ് ശരിയാക്കണം. ഫൈന തസ്വിയത സുഫൂഫി മിൻ തമാമി സ്വലാ, സഫ് നേരെയാക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര സമയത്തൊക്കെ പിന്നിലുള്ള മഅ്മൂമുകളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതിന്റെ ഒരു ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സദ്ദ ഫുർജതൻ, ആരെങ്കിലും സഫിലെ ഗ്യാപ്പ് അടച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിലൊരു വീട് അല്ലാഹു തആല നിർമ്മിച്ചു കൊടുക്കും. വറഫഅഹു ബിഹാ ദറജ, അത് മുഖേന അവന്റെ പദവി അല്ലാഹു തആല ഉയർത്തും. സഫിലെ ഗ്യാപ്പ് വിടവടച്ചാൽ അവന് സ്വർഗത്തിൽ വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രവർത്തനമാണെന്ന് നമുക്ക് തോന്നും, ചെറിയ പ്രവർത്തനം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പാലിക്കാവുന്ന, നമ്മൾക്ക് സ്വർഗത്തിൽ വീട് ലഭിക്കാവുന്ന ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് സാമ്പത്തികമായിട്ട് ചെലവില്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പക്ഷെ പല ആളുകൾക്ക് അതിനുള്ള തൗഫീഖ് ഇല്ല, അവരുടെ മനസ്സ് കടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകളിലാണ് ഈ സ്വഫ് നേരെയാക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്, കാലുകൾ ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും അവരുടെ മനസ്സ് അകന്നിട്ടാണ്, അതുകൊണ്ട് അവരുടെ കാലും അകന്നിട്ടാണ്. തന്റെ സഹോദരൻ, തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനോടൊന്ന് കാലെടുപ്പിച്ചു വെക്കാൻ പോലുള്ള മനസ്സില്ല, അവൻ അഹങ്കാരിയാണ്. അറിവില്ലാതെ ചെയ്യുന്നത് മറ്റൊരു വിഷയം, അറിഞ്ഞിട്ടും ഇതിലൊന്നും വലിയ കാര്യമല്ല. ഇത് ഈ വിഷയത്തിൽ മാത്ര കണിശത പാലിക്കേണ്ട ആവശ്യമല്ല, അതൊക്കെ ചില മതത്തിൽ അതിരുകവിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കാല് മറ്റൊന്റെ കാല് എടുത്ത് അവനെ ചവിട്ടി അവന്റെ നമസ്കാരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നർത്ഥത്തിലല്ല. അങ്ങനെ ആരും ചെയ്യാറുമില്ല. ചില ആളുകൾ അറിവില്ല, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ചില സന്ദർഭത്തിൽ സംഭവിച്ചു. അതായിരിക്കും എടുത്തു പറയാ, അവൻ കാലിൽ ചവിട്ടി, കാലിൽ കടന്ന് അവൻ ബുദ്ധിമുട്ടാക്കി, നമസ്കാരം പസാദാക്കി എന്നുള്ള പരാതി പറയും. പക്ഷേ ഈ വിഷയത്തിൽ അവർ എത്ര ഒരാൾക്ക് മറ്റൊരാൾക്ക് കയറി നിൽക്കാവുന്ന അത്രയും ഗ്യാപ്പിൽ ഗ്യാപ്പ് വിടുന്ന ആളുകൾ നമസ്കരിക്കുന്ന എത്ര ആളുകളെ, തൗഹീദിലെ ആളുകളെ നമ്മൾ കാണുന്നു. വലിയ പുണ്യമുള്ള കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടാണ് ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അന്നഖ്ലു മുഖദ്ദമുൻ അലൽ അഖ്ൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഖായിദയാണ്. നഖ്ൽ പ്രമാണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിയേക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പ്രമാണത്തിനാണ്. ഒരിക്കലും ഈ ഹദീസുകളെ തള്ളാൻ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഇത്രയൊക്കെ പുണ്യം ഈ ഒരു കാര്യത്തിന് ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ട് തള്ളാൻ ഒരിക്കലും പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാധാന്യമാണ്. നമ്മളത് ചെയ്താൽ മതി, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾക്കത് ലഭിക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, റസൂലുള്ള പറയാണ് മൻ സല്ലത്നതൈ അശറ റകഅത്തൻ മൻ സല്ല ഇത്നതൈ അശറ റകഅത്തൻ ഫീ യൗമിൻ വലൈല, ആരെങ്കിലും 12 റകഅത്ത് ആരെങ്കിലും റവാതിബ് സുന്നത്ത് രാത്രിയും പകലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള റവാതിബ് സുന്നത്ത് ഒരുത്തൻ നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന, അത് മുഖേന അവന് സ്വർഗത്തിൽ അള്ളാഹു തആല വീട് നിർമ്മിച്ചു കൊടുക്കും. ഒരു വീട് അത് മുഖേന അവന് നിർമ്മിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റവാതിബ് സുന്നത്തുകൾ ഒരു ദിവസം 12 റകഅത്തുകളാണ് റവാതിബ് സുന്നത്തുള്ളത്. 10 റകഅത്താണെന്ന അഭിപ്രായത്തെക്കാൾ പ്രബലമായ അഭിപ്രായം 12 റകഅത്താണ്. ളുഹറിന് മുമ്പ് 4 റകഅത്ത്, ളുഹറിന് ശേഷം 2 റകഅത്ത്, അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം 2 റകഅത്ത്, അതുപോലെ തന്നെ ഇശാഇന് ശേഷം 2 റകഅത്ത്, അതുപോലെ തന്നെ സുബ്ഹിക്ക് മുമ്പ് 2 റകഅത്ത്. ഇങ്ങനെ 12 റകഅത്താണ് റവാതിബായിട്ടുള്ള സുന്നത്തുള്ളത്. ഇതാരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് തന്നെ മറ്റൊരു റിവായത്തിൽ വന്നത് കാണാൻ സാധിക്കും. ആരെങ്കിലും മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ, എല്ലാ ദിവസവും എന്ന റിവായത്തും ഉണ്ട്. ഈ രണ്ട് റിവായത്തും സഹീഹാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്താണ് രണ്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യം, ഒരാൾ ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിച്ചു, അയാൾക്ക് ആ ദിവസം അവന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും അല്ലാഹു തആല. പിറ്റേ ദിവസം അവൻ വീണ്ടും 12 റക്അത്ത് നിർവഹിച്ചാൽ അവൻ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഒരു വീട്. അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാൾ ഈ രൂപത്തിൽ ഇങ്ങനെ നിർവഹിക്കുകയാണ്, അതെ ഒരാൾ ഒരു ദിവസം നമസ്കരിച്ചു 12 റക്അത്ത്, അതുപോലെ തന്നെ മൂന്ന് ദിവസം അയാൾ നിസ്കരിച്ചു, അങ്ങനെ അയാൾക്ക് മൂന്ന് വീട് കിട്ടുമോ എന്നാണ് ചോദ്യം. ഇബ്നു തൈമിയ റഹിമഹുള്ള നൽകുന്ന മറുപടി, മൻ സല്ലത്നതൈ അശറ റകഅത്തൻ, ആരെങ്കിലും 12 റകഅത്ത് നിസ്കരിച്ചു, ഫീ യൗമിൻ വലൈലത്തിൻ, രാത്രിയും പകലുമായിട്ട്, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന അലൽ ജമീഇ, അവർക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ വീട് ലഭിക്കും. ഫൈദ ഹാഫള അലൈഹ സാറ കുല്ല യൗമിൻ യംദി യുബ്ന ലഹു ബൈതുൻ ഫിൽ ജന്ന, ഓരോ ദിവസം അവൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അവൻ അത് നിർവഹിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അവന് അത് മുഖേന വീട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞു, വലാഹിറുൽ ഹദീസ് അന്നഹു ലാ തുസ്തറതുൽ മുഹാഫളതു അലാ ഹാദിഹിർ റകഅത്ത്, എല്ലാ ദിവസവും ഇത് നിർവഹിക്കണം എന്ന ഷർത്തൊന്നും ഈ വീട് കിട്ടാനില്ല. വീട് കിട്ടാനുള്ള, സ്വർഗത്തിൽ വീട് കിട്ടാൻ അതൊരു ഷർത്തല്ല. ഹദീസിന്റെ ലാഹിറുൽ മഅന അതാണ് മനസ്സിലാക്കി തരുന്നത്. വഅന്നൽ ഇൻസാന ഇദാ സല്ലാഹ യൗമൻ വാഹിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഒരാൾ ഒരു ദിവസം നിർവഹിച്ചാൽ തന്നെ അയാൾക്ക് ആ ദിവസം 12 റക്അത്ത് നിർവഹിച്ചതുകൊണ്ട് അവന് വീട് കിട്ടും എന്നാണ് ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ തിരിച്ചു പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, എല്ലാ ദിവസവും അവനത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഒരു ദിവസം അങ്ങനെ 12.5 ആ റവാത്തിബ് സുന്നത്ത് നിർവഹിച്ച് ഒരു ദിവസം നമുക്ക് വീട് കിട്ടാണ്, അടുത്ത ദിവസം വീണ്ടും വീട്, അങ്ങനെ എത്രത്തോളം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ അത് മുഖേന അവന്റെ വീട് സ്വർഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഇത്തരണത്തിൽ സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സ്വർഗത്തിൽ വീട് ലഭിക്കാനുള്ള അഞ്ചാമത്തെ ഒരു കാര്യം രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. രോഗിയെ സന്ദർശിക്കുക, രോഗസന്ദർശനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ കർമ്മമാണ് രോഗികളെ സന്ദർശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ള പറഞ്ഞു, മൻ ആദ മരീദൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തന്റെ ആദർശ ബന്ധുവിനെ സന്ദർശിച്ചു, അവൻ രോഗിയായിരിക്കണം എന്നില്ല, സിയാറത്തുൽ ഇഖ്വാനി ഫില്ല, രോഗിയല്ലാത്ത നമ്മുടെ ആദർശത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ പോയി സിയാറത്ത് നടത്തുക എന്നുള്ളതും പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള രണ്ട് കർമ്മത്തിനും ഈ ഹദീസിൽ തെളിവുണ്ട്. രോഗിയെ സന്ദർശിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആദർശ ബന്ധുക്കളെ സന്ദർശിക്കുക. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും സന്ദർശിച്ചാൽ നാദാഹു മുനാദിൻ, ആകാശലോകത്തു നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും, അൻ തിബ്ത, നീ നന്നായിട്ടുണ്ട്, നീ തയ്യിബായിട്ടുണ്ട്, വതാബ മംശാക, നിന്റെ നടത്തം നന്നായിട്ടുണ്ട്. രോഗിയെ സന്ദർശിക്കാൻ പോയിട്ടുള്ള ആ നടത്തം, അതുപോലെ തന്നെ തന്റെ സഹോദരൻ സിയാറത്തുൽ ഇഖ്വാനി ഫില്ല, അവനെ സന്ദർശിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു പോകാൻ, ആ നടത്തം നന്നായിട്ടുണ്ട്, മലക്ക് വിളിച്ചു പറയാൻ, വതബവ്വഅ്ത മിനൽ ജന്നതി മൻസില, നീ നന്നായിട്ടുണ്ട്, നിന്റെ നടത്തം നന്നായിട്ടുണ്ട് മാത്രമല്ല, വതബവ്വഅ്ത മിനൽ ജന്നതി മൻസില, സ്വർഗത്തിൽ നീ ഒരു വീട് തയ്യാറാക്കിയിട്ടുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോ രോഗിയെ സന്ദർശിക്കുക, അതുപോലെ തന്നെ തന്റെ സിയാറത്തുൽ ഇഖ്വാനി ഫില്ല, തന്റെ ആദർശ ബന്ധുവിനെ സന്ദർശിക്കുക. അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യം അതാണ്. ആദർശ ബന്ധുവിനെ അവരെ സന്തോഷ അവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോയി അവരെ സന്ദർശിക്കുക, രോഗിയായി കിടക്കുന്നവരെ സന്ദർശിക്കുക, അവർക്ക് സ്വർഗത്തിൽ വീടുണ്ടെന്ന് മലക്ക് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആറ് കാര്യങ്ങൾ പറഞ്ഞു. ഏഴാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ സല്ല ദുഹ അർബഅൻ വഖബ്ല അൽഊല അർബഅൻ ബുനിയ ലഹു ബിഹാ ബൈതുൻ ഫിൽ ജന്ന. റസൂലുള്ള പറയാൻ, ആരെങ്കിലും ദുഹ നമസ്കാരം നാല് റക്അത്ത് ദുഹ നമസ്കരിച്ചു, ദുഹ എത്ര റക്അത്ത് നമസ്കരിക്ക, ചുരുങ്ങിയത് രണ്ട് റക്അത്ത്, അതിനപ്പുറത്തേക്ക് എത്ര റക്അത്ത് നമസ്കരിക്ക ദുഹ നമസ്കാരം. ദുഹ നമസ്കാരത്തിന് സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാമ ഇബ്നു സൈമി റഹിമഹുള്ള പറഞ്ഞതുപോലെ അസ്തമയം സൂര്യോദയം കഴിഞ്ഞ് ഇഷ്റാഖ് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ആ ദുഹയുടെ സമയം തുടങ്ങും. ദുഹറിന്റെ ഒരു 15 ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് 15-20 മിനിറ്റ് മുമ്പ് ആ ദുഹയുടെ സമയം അവസാനിക്കും. ഈ സമയത്ത് നിസ്കരിക്കാവുന്ന നമസ്കാരമാണ് ദുഹ നമസ്കാരം. ആദ്യമായി നമസ്കാരം ഒരാൾ നാല് നിർവഹിച്ചു. വഖബ്ല അൽഊല അർബഅൻ, ഖബ്ല അൽഊല എന്ന് പറഞ്ഞാൽ ഖബ്ല ദുഹർ, ദുഹറിന് മുമ്പുള്ള നാല് റക്അത്തും അവൻ നിർവഹിച്ചു. ദുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് നിർവഹിച്ചു, ദുഹറിന് മുമ്പ് നാല് റക്അത്ത് റവാത്തിബ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹാ ബൈതുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ ഒരു വീട് നിർമ്മിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏഴാമത്തെ കാര്യം. നമ്മൾ ശ്രദ്ധിക്കുക, ദുഹ നമസ്കാരം നാല് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ദുഹറിന് മുമ്പുള്ള നാല് റക്അത്തും നമ്മൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, എനിക്ക് സ്വർഗത്തിൽ വീടുണ്ടാകണം, അള്ളാഹുവേ സ്വർഗത്തിൽ എനിക്ക് വീട് ലഭിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനുള്ള തെളിവ് എന്താണ്? നമ്മളെല്ലാവരും മനസ്സിലാക്കി, ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ, അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്തു തഹ്രീമിൽ കാണാം. അള്ളാഹു തആല സത്യവിശ്വാസിനികളായിട്ട് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഉപമ പറഞ്ഞെടുത്ത് രണ്ട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. അതിലൊന്ന് മറിയമാണ്, അതുപോലെ തന്നെ ആസിയാണ്. അവരെ കുറിച്ച് പറഞ്ഞ വചനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം വിശദീകരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഫിർഔന ഔതദ ലിംറഅതിഹി അർബഅത ഔതാദ ഫി യദൈഹ വറിജ്ലൈഹ. ഫിർഔനും അവന്റെ സംഘവും അവന്റെ ഭാര്യയെ അവന്റെ അവരുടെ രണ്ട് കൈയിനും അതുപോലെ തന്നെ രണ്ട് കാലുകൾക്കും ആണിയടിച്ചു. അവരെ ശിക്ഷിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ് വിശ്വസിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ. ഫിർഔന അവന്റെ സംഘവും അവന്റെ ആ ഭാര്യയുടെ രണ്ട് കൈകളിലും അതുപോലെ തന്നെ രണ്ട് കാലുകളിലും ആണിയടിച്ചു. അങ്ങനെ അവരെ ആണിയടിച്ചിട്ട് അവര് പിരിഞ്ഞു പോകാൻ ശിക്ഷി പീഡിപ്പിച്ചതിന് ശേഷം അവര് ആ അവിടുന്ന് പിരിഞ്ഞുപോയി. മലക്കുകൾ അവർക്ക് തണലിട്ടു കൊടുത്തു. ഈ രൂപത്തിൽ പീഡനം അനുഭവിച്ചപ്പോ മലക്കുകൾ അല്ലാഹു തആലയുടെ നിർദ്ദേശപ്രകാരം മലക്കുകൾ ആസിയ ബീവിക്ക് തണലിട്ടു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഫഖാലത്ത്, ആ സമയത്താണ് ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചത്, റബ്ബി ബിനിലി ബൈതൻ ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. റബ്ബേ, എനിക്ക് നിന്റെ അടുത്ത് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി തരണം. അതുപോലെ തന്നെ ഫിർഔനിന്റെയും ഫിർഔനിന്റെ പ്രവർത്തനത്തിൽ നിന്നും ഫിർഔനിന്റെ ഖൗമിന്റെ ഉപദ്രവത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് അവിടെ വെച്ചിട്ടാണ് ആസിയ ബീവി പ്രാർത്ഥിച്ചിട്ടുള്ളത്. എന്താ സംഭവിച്ച? റസൂലുള്ള പറയാണ്, ഫകശഫ യാനി കശഫല്ലാ, അല്ലാഹ് കാണിച്ചു കൊടുത്തു, ലഹ അൻ ബൈതിഹാ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് തയ്യാറാക്കിയിട്ടുള്ള ആ വീട് അല്ലാഹു തആല ആസിയ ബീവിക്ക് അവിടെ വെളിവാക്കി കൊടുത്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്, നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് എനിക്ക് സ്വർഗത്തിൽ എന്റെ അടുത്ത് വീട് വേണം എന്ന് പ്രാർത്ഥിച്ചാൽ ആസിയ ബീവിക്ക് ലഭിച്ചതുപോലെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന നിലയ്ക്ക് അള്ളാഹു നൽകിയേക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് മറ്റൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദുനിയാവിൽ ഒരു വീടുണ്ടാകാൻ അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയ ആളുകൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലാഹുവേ സ്വർഗത്തിൽ എനിക്കൊരു വീടുണ്ടാകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.